പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവവചനത്തെ പറ്റിയാണ്. കർത്താവിൻ്റെ വചനം, വേദപുസ്തകം. വേദപുസ്തകത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മറ്റ് മത പുസ്തകങ്ങളിൽ നിന്നും ഇതെങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു? ഇത് എന്തുകൊണ്ട് നാം അനുസരിക്കണം? എന്തുകൊണ്ട് ഇത് വിശ്വസിക്കണം? ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ചില ദിവസങ്ങളായി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പഠിക്കാനായിട്ട് ഇടയായിക്കുന്നു. മാത്രമല്ല, 66 പുസ്തകങ്ങൾ മാത്രം അടങ്ങുന്ന വേദപുസ്തകം ആണ് ദൈവത്തിൻ്റെ വചനം. അത് മാത്രമേ ആധികാരികമായിട്ട് ഉള്ളൂ. മറ്റെല്ലാ പുസ്തകങ്ങളും നമുക്ക് വായിക്കാം. ദൈവീയ സന്ദേശമടങ്ങുന്ന ഏത് പുസ്തകങ്ങൾ വായിക്കുന്നത് കൊണ്ടും തെറ്റില്ല. അതുപോലെ തന്നെ അപോക്രിഫ പുസ്തകത്തിൻ്റെ ആധികാരികത ഇല്ലായ്മ, അല്ലെങ്കിൽ വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങൾ മാത്രം എന്തുകൊണ്ട് ദൈവവചനമായിരിക്കുന്നു, അപോക്രിഫ പുസ്തകങ്ങൾ എന്തുകൊണ്ട് ദൈവവചനമല്ല എന്ന കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് സവിസ്തരമായി പഠിക്കുവാൻ ഇടയായിത്തീർന്നല്ലോ. നമ്മുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് തന്നെ ആ നിലയിൽ പോകുന്നതിന് പല കാരണങ്ങൾ ഞാനിവിടെ വെളിപ്പെടുത്തി. അപോക്രിഫ പുസ്തകങ്ങൾ ദൈവാത്മാവിനാൽ എഴുതപ്പെട്ടതല്ല എന്ന് വ്യക്തമായി കഴിഞ്ഞ ആഴ്ചയിൽ മനസ്സിലാക്കുവാൻ കർത്താവ് അവസരം തന്നു. എന്നാൽ ആ പുസ്തകങ്ങൾ വായിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. പുസ്തകങ്ങൾ വായിക്കാം, എന്നാൽ അത് നമ്മുടെ അടിസ്ഥാനമായിട്ട് ക്രിസ്തീയ ജീവിതത്തിന്റെ മെഷറിംഗ് റോഡായിട്ട്, സ്റ്റാൻഡേർഡായിട്ട് അതിനെ കാണുവാനായിട്ട് പറ്റുകയില്ല എന്ന് വ്യത്യസ്തമായ തെളിവുകളാൽ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർപ്പിച്ചു. ഇന്ന് വേദപുസ്തകം എന്തുകൊണ്ട് റിലയബിൾ ആണ്, എന്തുകൊണ്ട് വേദപുസ്തകത്തിൽ വളരെ നമുക്ക് ആശ്രയിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ആധികാരികത എന്താണ്, അതിൻ്റെ അധികാരം എന്താണ്? നമുക്ക് മറ്റ് പുസ്തകങ്ങളിൽ ആശ്രയിക്കുന്നതിനേക്കാൾ വേദപുസ്തകത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ഇന്ന് അല്പസമയങ്ങൾ പഠിക്കാനായിട്ട് പോവുകയാണ്. വേദപുസ്തകം എന്തുകൊണ്ട് ആധികാരികമാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് വിശ്വസനീയമാണ്? അതിൻ്റെ ഇങ്ങനെ വിശ്വസനീയമാണ് ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വേദപുസ്തകം വിശ്വസനീയമാണ് എന്ന് ഞാൻ പറയണമെങ്കിൽ അത് പല നിലയിൽ അവിശ്വസനീയമാണെന്ന് പല ആളുകൾ ഇന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതിന് കാരണം ചിലരെ പറയുന്നത് ഇത് ഇന്ന് 1st century ഉണ്ടായിരുന്നത് പോലെ അല്ല, അല്ലെങ്കിൽ ആദ്യ കാലയളവിൽ ഉണ്ടായിരുന്നത് പോലെ അല്ല വേദപുസ്തകം ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളത്. അതിന് പല എഡീഷൻസും മാറ്റങ്ങളും ഒക്കെ വന്നു. അതുകൊണ്ട് ഇന്ന് 1st century യേശു തമ്പുരാൻ പഠിപ്പിച്ച വചനങ്ങളല്ല ഇന്ന് വേദപുസ്തകത്തിലുള്ള എന്ന ഒരു വാദം ഇപ്പോൾ കേൾക്കാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. രണ്ടാമത് ഇങ്ങനെ പറയുന്നുണ്ട്, മറ്റ് പുസ്തകങ്ങളെ പോലെ തന്നെ ഒരു പുസ്തകമാണ് ഈ വേദപുസ്തകം, അതുകൊണ്ട് ഇതിനകത്ത് വലിയ തെളിവുകളും ഒന്നുമില്ല, അപ്പോസ്തലന്മാർ ഇത് എഴുതിയതാണെന്ന്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് യേശു തമ്പുരാനിൽ നിന്ന് ഡയറക്റ്റ് വന്ന ഒരു വചനമല്ല, മനുഷ്യൻ തന്നെത്താൻ ഇങ്ങനെ എഴുതി, പല തോന്നലുകൾ വന്നപ്പോൾ, പല സാഹചര്യങ്ങൾ വന്നപ്പോൾ ഇത് എഴുതി, അതുകൊണ്ട് ഇതിങ്ങനെ ക്രിസ്ത്യാനികൾ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ എന്ന ഒരു വാദം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് വാസ്തവത്തിൽ നിക്കക്കളിയില്ലാതെ വരുമ്പോൾ ചില പ്രിയപ്പെട്ടവരെ പള്ളികളിലുമൊക്കെ, നാട്ടിൽ 1-2 പള്ളികളിൽ അനൗൺസ് ചെയ്തായിട്ട് ഞാൻ അറിഞ്ഞു, വേദപുസ്തകം അതുപോലെ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് തിയോളജിക്കൽ ഡിഗ്രീസ് ഉള്ള ആളുകൾ പറയുന്നതായിട്ട് അറിഞ്ഞു. ഞാൻ രസകരമായ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ട്. പണ്ട് BDE MGHU ഒക്കെ കഴിഞ്ഞ് ഒരു ശുശ്രൂഷകൻ അദ്ദേഹം ശുശ്രൂഷിക്കുന്ന ഇടവകയിൽ എത്തിക്കഴിഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം പഠിച്ച അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തിൽ, അറിവിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. ഓരോ ആഴ്ചയിലും പ്രസംഗിക്കുമ്പോൾ വേദപുസ്തകത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ എടുക്കുമ്പോൾ, ഉദാഹരണം പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 1st chapter നിന്നാണ് അന്ന് പ്രസംഗിക്കുന്നതെങ്കിൽ ഇങ്ങനെ പറയും, ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1st chapter ദൈവശാസ്ത്രീയമാണെന്ന് തെളിവുകളില്ല. കാരണം ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ പഠിച്ചാൽ സൃഷ്ടിയെ പറ്റി പറയുന്നു, ആ സൃഷ്ടിക്ക് പല കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി ആളുകളെ ബോധവൽക്കരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ ചില വർഷങ്ങൾ ആ ഇടവകയിൽ ശുശ്രൂഷിച്ച് കഴിഞ്ഞ് ലാസ്റ്റിൽ ഒരു ദിവസം ഈ ശുശ്രൂഷകൻ തൻ്റെ ഇടവകയിലുള്ള ഒരു വിശ്വാസിയുടെ വീട്ടിലെത്തി. വീട്ടിലെത്തി ആ മാതാവിനോട് പറഞ്ഞു, പ്രാർത്ഥിക്കാം, എന്തോ കാര്യത്തിൽ അവിടെ കയറി, പക്ഷെങ്കിൽ കയ്യിൽ വേദപുസ്തകമില്ല. പണ്ട് വേദപുസ്തകം കൊണ്ട് നടക്കുന്ന അത് ഒരു ബുദ്ധിമുട്ടായിട്ട് ഈവൻ ചില സഭാ വിഭാഗങ്ങളിലെ ശുശ്രൂഷകന്മാർ പോലും കരുതിയിരുന്നത് കൊണ്ട് ഭവന സന്ദർശനത്തിനൊന്നും വേദപുസ്തകം കൊണ്ടുപോകുന്ന പതിവ് ഇല്ലായിരുന്നു. അത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ ചെന്നിട്ട് പറഞ്ഞു, മാതാവിനോട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, അതിന് മുമ്പേ വേദപുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം വായിക്കാൻ വേദപുസ്തകം ഇനി കൊണ്ടുവരാൻ പറഞ്ഞു. ആ മാതാവ് വേദപുസ്തകം കൊണ്ടുവന്ന് കൊടുത്തു. കയ്യിൽ കിട്ടിയപ്പോൾ എന്തായിരുന്നു വേദപുസ്തകം എന്നറിയാമോ? ഇതിനകത്ത് ഒരൊറ്റ പേജില്ല, അപ്പുറത്തെ ഈ കറുത്ത രണ്ട് ബൈൻഡുകൾ മാത്രമാണ് ഈ അമ്മച്ചി, ഈ മാതാവ് ഈ ശുശ്രൂഷകന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. ശുശ്രൂഷകൻ ഞെട്ടി. വേദപുസ്തകം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ, വിശുദ്ധ വേദപുസ്തകം കൊണ്ടുവരാൻ പറഞ്ഞപ്പോ വേദപുസ്തകത്തിന്റെ കവറും കൊണ്ടുവന്നിരിക്കുന്നു. അമ്മയോട് ചൂടായി. ഈ മാതാവ് പറഞ്ഞു, ക്ഷമിക്കണം, കഴിഞ്ഞ നാളുകളിലെല്ലാം ഞാൻ ഒരൊറ്റ മീറ്റിംഗ് പോലും മുടക്കാത്ത ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് ഈ ഇടവകയിലുള്ള എല്ലാ മീറ്റിങ്ങുകളും ഞാൻ വന്ന് അറ്റൻഡ് ചെയ്യാറുണ്ട്. അങ്ങയുടെ ജ്ഞാനത്തിൽ അങ്ങ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അതുപോലെ വിശ്വസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏത് ഭാഗം അവിശ്വസനീയമാണെന്ന് അങ്ങ് പറയുന്നു, ആ ഭാഗങ്ങൾ ഞാൻ വീട്ടിൽ വന്ന് വേദപുസ്തകത്തിൽ നിന്ന് വലിച്ചു കീറി കളയാറുണ്ട്. അങ്ങനെ ഇത്രയും വർഷങ്ങളായപ്പോൾ ശേഷിച്ചത്, വിശ്വസനീയം എന്ന് ശേഷിച്ചത് രണ്ട് കവറുകൾ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ അറിവിൽ, തത്വചിന്തയിൽ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ, പഠിപ്പിച്ചു വന്നപ്പോൾ വേദപുസ്തകത്തിൻ്റെ ഒരു വാക്കുപോലും വിശ്വസനീയമായിട്ട് അദ്ദേഹത്തിന് തോന്നിയില്ല. അവസാനം രണ്ട് കവർ മാത്രമേ ഉള്ളൂ, തെറ്റല്ല എന്ന് അദ്ദേഹം പറയാത്തത്, ഈ കറുത്ത രണ്ട് ബൈൻഡുകൾ മാത്രം. അതുകൊണ്ട് ആ ബൈൻഡുകൾ മാത്രമേ വിശ്വസനീയമായിട്ട് ഈ മാതാവ് കരുതിയിരുന്നുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള പഠനത്തിൻ്റെ ആവശ്യമെന്ന് പറയുന്നത്, ക്രിസ്തീയ സമൂഹത്തിൽ നിന്ന് പുറത്തു നിന്നുള്ള ആളുകൾ, അല്ലെങ്കിൽ ഹൈന്ദവ സഹോദരന്മാർ, മുസ്ലിം സഹോദരന്മാർ, മറ്റേ പ്രിയപ്പെട്ടവരുമൊക്കെ ഈ വേദപുസ്തകത്തെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ അതിശക്തിയാണ് വിശുദ്ധ തിരുവചനത്തെ ക്രിസ്തീയ സമൂഹത്തിൽ നിന്നുള്ള തന്നെ തത്വ ചിന്തകന്മാർ എന്ന് അഭിമാനിക്കുന്നവർ എന്ന് ചിന്തിക്കുന്നവർ ചോദ്യം ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വേദപുസ്തകത്തിന്റെ ആധികാരികത അതിൻ്റെതായ നിലയിൽ നാം പഠിച്ചിരിക്കണം. അതുകൊണ്ടായി അല്പസമയങ്ങൾ ആ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വളരെ ശ്രദ്ധയോടെ നിങ്ങൾ എൻ്റെ കൂടെ വരണം. കാരണം ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചിട്ടുള്ളതുപോലെ ഇത് ഒരു ഒരു ഉണർവിൻ്റെ ക്ലാസ് അല്ല ഈ നടക്കുന്നത്. തിരുവചനത്തെ പറ്റിയുള്ള അറിവ്, ആ അറിവിലൂടെ നമ്മൾ കൊണ്ടു നടക്കുന്ന ദൈവവചനത്തിലുള്ള വിശ്വാസം നമുക്ക് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഈ ക്ലാസ്സിലൂടെ ഉള്ളത്. അതുകൊണ്ട് ഈ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് തരുമ്പോൾ ഏതെങ്കിലും നിലയിൽ അതങ്ങോട്ട് ഗ്രാസ്പ് ചെയ്യാൻ, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് എവിടെയെങ്കിലും അനുഭവിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളത് ചോദിക്കണം, ക്ലാരിഫൈ ചെയ്യാൻ സംശയം. ഇപ്പം ഞാൻ പറയുന്ന ഒരു വാചകം നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ നിശ്ചയമായും കരമുയർത്തി ആ ഭാഗം ഒന്നുകൂടെ വ്യക്തമാക്കണമെന്ന് പറഞ്ഞാൽ അതിനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. നമ്മൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുന്ന പഠിക്കാനാണ്. ഇപ്പോൾ ആ പറഞ്ഞ ഭാഗം ഒന്നുകൂടെ വ്യക്തമാക്കണം എന്ന് പറഞ്ഞാൽ നിശ്ചയമായും ആ ഭാഗം ക്ലിയർ ചെയ്തിട്ട് മാത്രമേ പോവുകയുള്ളൂ. എന്നാൽ അതിനെപ്പറ്റിയുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് എഴുതി തന്നാൽ അടുത്ത ക്ലാസ്സിൽ അത് ഓർപ്പിക്കാവുന്നതാണ്. വിശുദ്ധ തിരുവചനത്തിന്റെ ആധികാരികതയ്ക്ക്, അതിൻ്റെ തെളിവുകൾക്ക് രണ്ട് ഭാഗങ്ങളായിട്ടാണ് അതിനെ തിരിച്ചിരിക്കുന്നത്. ഒന്ന് ഇന്റേണൽ എവിഡൻസസ്, തിരുവചനത്തിന്റെ ആധികാരികതയ്ക്ക് ഇന്റേണൽ എവിഡൻസസ്, അതായത് വിശുദ്ധ തിരുവചനത്തിൽ നിന്നുള്ള തെളിവുകൾ, തിരുവചനത്തിനകത്തു നിന്നുള്ള തെളിവുകൾ. രണ്ടാമത്തെ ഭാഗം എക്സ്റ്റേണൽ എവിഡൻസസ് എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ നിന്ന്, വേദപുസ്തകത്തിനകത്തു നിന്നല്ല, ചരിത്രത്തിൽ നിന്നും ആർക്കിയോളജിക്കൽ ഇൻവെൻഷൻസിൽ നിന്നും വേദപുസ്തകം മറ്റെല്ലാ പുസ്തകങ്ങളെക്കാൾ ആധികാരികമാണെന്ന് തെളിയിക്കാനായിട്ടാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത്. വളരെ വളരെ പ്രാർത്ഥനയോടെ ദൈവമക്കൾ എൻ്റെ കൂടെ വരണം. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്ന ദൈവമക്കൾ വളരെ എന്നെ ഈ പ്രാർത്ഥനയിൽ സഹായിക്കണം. നിങ്ങൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കണമെന്നില്ല, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിങ്ങളെ പ്രാർത്ഥിക്കണം. കാരണം സാധാരണ വാക്യങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞ് പഠിപ്പിച്ച് പോകുന്ന നിലയിൽ ഈ ക്ലാസ് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ ദൈവം പ്രേരണ തന്നിട്ടുള്ള പ്രിയപ്പെട്ടവർ, ഇവിടെ ഞാൻ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ, പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ തന്നെ ആ പ്രാർത്ഥനയിൽ എന്നെ സഹായിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഇന്റേണൽ എവിഡൻസസ്, വേദപുസ്തകത്തിന് അകത്തു നിന്നുള്ള തെളിവുകൾ, ആധികാരികത തെളിയിക്കുന്ന തെളിവുകൾ. ദയവായി ദൈവമക്കൾ ചില വാക്യങ്ങൾ എന്നെ വായിച്ച് സഹായിക്കണം. അതും വളരെ വേഗത്തിൽ, ഇന്നത്തെ ക്ലാസ്സിൽ പല വാക്യങ്ങൾ വായിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് വളരെ വേഗത്തിൽ ആ വാക്യങ്ങൾ വായിച്ച് എന്നെ സഹായിക്കുക. ആമോസിന്റെ പ്രവചനം 1:3, രണ്ടാം അധ്യായത്തിന്റെ 1:3, ഈ 3 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചാട്ടെ. ആമോസ് 1:3 യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. മതി. ആമോസ് 2:1 യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. 3:1 നിങ്ങളെ കുറിച്ചും ലോകത്തിലുള്ള സകല വംശങ്ങളെ കുറിച്ചും യഹോവ അരുളി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപാട് വാക്യങ്ങളുണ്ട്. ഒരു ഉദാഹരണത്തിൽ ഇത് വായിച്ചു എന്നുള്ളതേ ഉള്ളൂ. വേദപുസ്തകത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ദൈവത്തിന്റെ ദാസന്മാർ തിരുവചനം എഴുതുമ്പോൾ അതിന്റെ കൂടെ ഒന്നുകിൽ ആദ്യം ഇല്ലെങ്കിൽ അവസാനം എഴുതുന്ന ഒരു വാചകമുണ്ട്, ദസ് സെയ്സ് ദ ലോർഡ്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. പണ്ട് രാജ വിളംബരം നടത്തിക്കൊണ്ടിരുന്ന സന്ദർഭങ്ങളിൽ രാജാക്കന്മാർ തങ്ങളുടെ സന്ദേശം അയക്കാനായി അറിയിക്കാനായി ഉപയോഗിച്ചിരുന്ന മാർഗം തൻ്റെ മെസ്സഞ്ചേഴ്സിനെ വിടുകയാണ്. മെസ്സഞ്ചേഴ്സിനെ വിടുമ്പോൾ അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അവർ ചെന്നിട്ട് ഓരോ സ്ഥലത്തും എന്ത് ചെയ്യും, നമ്മൾ കണ്ടിട്ടുണ്ട്, ചെണ്ടയടിക്കും. ചെണ്ടയടിച്ചിട്ട് അന്ന് അതത് കാലങ്ങളിലുള്ള അത്യാധുനിക അന്നത്തെ ആധുനിക സജ്ജീകരണങ്ങൾ വെച്ച് അവരെന്ത് ചെയ്യും, വിളംബരം ചെയ്യും. വിളംബരം ചെയ്യുന്നത് ഇങ്ങനെയാണ്, ചക്രവർത്തി ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദസ് ഓർഡേഴ്സ് ദ കിങ്, ഓർ ദസ് ഓർഡേഴ്സ് ദി എംപറർ. ചക്രവർത്തി ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് സന്ദേശം ഉറക്കെ വായിക്കും. അത് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഞാൻ ഈ വായിക്കുന്ന ഞാൻ വെറും ഒരു സന്ദേശ വാചകനായി മാത്രം നിൽക്കുന്നു. ഇപ്പോൾ ഞാൻ ഈ പേപ്പറിൽ നിന്ന് വായിക്കുന്ന സകല കാര്യങ്ങളും ചക്രവർത്തിയുടെ കൽപ്പനയാണ്, ചക്രവർത്തിയിൽ നിന്ന് നേരിട്ട് വന്നതാണ്, ചക്രവർത്തിയുടെ വാക്കുകൾ കൽപ്പന, തൻ്റെ മെസ്സഞ്ചേഴ്സിനെ കൊണ്ട് എഴുതിച്ച് ചക്രവർത്തി തന്നെ സൈൻ ചെയ്ത് വിട്ടിരിക്കുന്ന സന്ദേശമാണ്, ഇത് നിങ്ങൾ അനുസരിച്ചേ പറ്റുകയുള്ളൂ എന്നാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഈ വന്നിരിക്കുന്ന മനുഷ്യൻ, ചെണ്ടയടിച്ച മനുഷ്യൻ, വായിച്ച മനുഷ്യൻ ഇത് വായിക്കുന്നുണ്ടെങ്കിലും ചക്രവർത്തിയുടെ സന്ദേശകനാണ് ഇത് എഴുതിയതെങ്കിലും ഇതിൻ്റെ പുറകിലുള്ള വാക്കുകൾ ഡിക്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ കൽപ്പന പറഞ്ഞിരിക്കുന്നത്, ആജ്ഞാപിക്കുന്നത് സാക്ഷാൽ ചക്രവർത്തിയാണ് എന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. അതുകൊണ്ട് തന്നെ ദസ് സെയ്സ് ദി എംപറർ, ദസ് സെയ്സ് ഓർ ദസ് ഓർഡേഴ്സ് ദ കിങ് എന്ന ഇൻട്രൊഡക്ഷനോടുകൂടി ആരംഭിക്കുന്ന കൽപ്പനകൾ ഏത് മനുഷ്യൻ എഴുതിയാലും ഏത് വ്യക്തി വായിച്ചാലും അത് ആരുടേതാണെന്നുള്ളതിൻ്റെ തെളിവ് അതിൽ സൈൻ ചെയ്തിരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയെങ്കിൽ തിരുവചനത്തിൻ്റെ ആധികാരികത വ്യക്തമായി തെളിയിക്കാൻ ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവവചനം എഴുതുമ്പോൾ ഒന്നുകിൽ ആരംഭത്തിൽ ഇല്ലെങ്കിൽ അവസാനം ഇപ്രകാരം എഴുതിയിരിക്കുന്നു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാട്. അതിൻ്റെ അർത്ഥം, ആമോസ് എന്ന് ഞാൻ എഴുതുന്നു, യെശയ്യാവെന്ന് ഞാൻ എഴുതുന്നു, മോശയെന്ന് ഞാൻ എഴുതുന്നു, യിരെമ്യാവെന്ന് ഞാൻ എഴുതുന്നു, യെഹെസ്കേൽ എന്ന് ഞാൻ എഴുതുന്നു, ദാവീദ് എന്ന് ഞാൻ എഴുതുന്നു, ശലോമോൻ എന്ന് ഞാൻ എഴുതുന്നു, ആസാഫ് എന്ന് ഞാൻ എഴുതുന്നു, മത്തായി എന്ന് ഞാൻ എഴുതുന്നു, മർക്കോസ് എന്ന് ഞാൻ എഴുതുന്നു, യോഹന്നാൻ എന്ന് ഞാൻ എഴുതുന്നു. എന്നാൽ നിങ്ങളുടെ അടുക്കളേക്ക് ഈ വരുന്ന വാക്കുകൾ എന്റേതല്ല, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാട്. ദൈവം തമ്പുരാന്റെ സിഗ്നേച്ചറോടുകൂടി ഇൻട്രഡക്ഷനോടുകൂടി എഴുതിയിരിക്കുന്ന വേദപുസ്തകം മറ്റാരിൽ നിന്നും വന്നതല്ല, സർവശക്തനായ ദൈവത്തിൽ നിന്ന് തന്നെ മാനവജാതിക്ക് വേണ്ടി നൽകപ്പെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ പ്രവാചകനാൽ ദൈവിക ആത്മാവിനാൽ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം സകല മനുഷ്യരും അനുസരിക്കണമെന്നുള്ളത് വേദപുസ്തകം വ്യക്തമായി പറയുന്നു. യഹോവയുടെ അരുളപ്പാട് എന്ന ഇൻട്രൊഡക്ഷനോടുകൂടി, യഹോവയുടെ അരുളപ്പാട് എന്ന കൺക്ലൂഷനോടുകൂടി അവസാനിക്കുന്ന വിശുദ്ധ തിരുവചനം ആരെങ്കിലും അനുസരിക്കാതെ വന്നാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. പെട്ടെന്ന് വായിക്കാമെങ്കിൽ ആവർത്തന പുസ്തകം 18:19 വായിക്കാം. ആവർത്തന പുസ്തകം 18:19 പെട്ടെന്ന് ഫസ്റ്റ് ആയിട്ട് വായിക്കാൻ കഴിയുന്ന ഒരു വായിക്കാട്ട്. അവൻ എന്റെ നാമത്തിൽ പറയുന്ന എന്റെ വചനങ്ങൾ യാതൊരുത്തനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും. താഴോട്ട് കേൾക്കാത്ത പ്രിയപ്പെട്ടവർക്ക് മരണശിക്ഷ ഉള്ളതുപോലെ ദൈവത്തിൽ നിന്നല്ലാതെ ഒരു വാക്ക് പറയുന്ന വ്യക്തിയും മരണശിക്ഷ അനുഭവിക്കണമെന്ന് വിശുദ്ധ തിരുവചനം പഠിപ്പിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം കേൾക്കാനായി കടന്നു വന്നിരിക്കുന്ന സഹോദരിമാരെ, സഹോദരന്മാരെ, ഈ വിശുദ്ധ തിരുവചനം ലോകത്തിൽ എല്ലാ മനുഷ്യനും അനുസരിച്ചേ പറ്റുകയുള്ളൂ എന്ന് പറയാനുള്ള അതിപ്രധാനമായ കാരണം ഇത് ദൈവത്തിൻ്റെ അരുളപ്പാടാകിയാൽ ഇതനുസരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. വേദപുസ്തകത്തിന്റെ ഭാഷ നമ്മൾ പഠിച്ച യോഹന്നാൻ നമുക്ക് എപ്പോഴും ബൈഹാർട്ട് ചെയ്ത് പറയുന്ന ഒരു വാക്യമുണ്ട്. 1 യോഹന്നാൻ 2:3 ഇങ്ങനെ പറയുന്നു, ഒരുവൻ അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും ബാക്കി അറിയാവുന്നവർ ചേർന്ന് പറഞ്ഞാട്ട്, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ഉച്ചത്തിൽ എന്ന് പറഞ്ഞ് കള്ളനാകുന്നു. യേശുവിനെ ആരെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ, യേശുവിനെ കർത്താവായിട്ട് ആരെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ, യേശു കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, യേശുവിനെ സ്നേഹിക്കാൻ നിങ്ങൾ തയ്യാറെടുക്കുന്നെങ്കിൽ, ഒറ്റ മാർഗത്തിലൂടെ മാത്രമേ അത് നിങ്ങൾക്ക് തെളിയിക്കുവാൻ കഴിയുകയുള്ളൂ, അവന്റെ കൽപ്പനകളെ അനുസരിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദ ലോർഡ്. വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ഒരിക്കൽ യേശു തമ്പുരാൻ മാധുരിമേറിയ ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഭൂമിയിൽ അറിയിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു സ്ത്രീ ഉച്ചത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നീ കുടിച്ച മുലയിൽ നിന്നെ ചുമന്ന ഉദരവും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞാൽ നിന്റെ അമ്മ ഭാഗ്യവതിയാണെന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ മറുപടി ഇങ്ങനെ പറഞ്ഞു, ലൂക്കോസിന്റെ സുവിശേഷം 11:27 ഞാൻ ഇവിടെ പറയുന്നത്. യേശു തമ്പുരാൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, അല്ല, എന്റെ അമ്മയല്ല ഭാഗ്യവതി, ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവരത്രേ ഭാഗ്യവാന്മാർ. അതിന്റെ അർത്ഥം മറിയ ഭാഗ്യവതി അല്ലെന്നല്ല, മറിയയ്ക്ക് ദൈവം കൃപ കൊടുത്തു. മറിയ എന്ന സ്ത്രീയുടെ സ്ഥാനം ലോകത്തിലെ ഒരു സ്ത്രീക്കും ലഭിച്ചിട്ടില്ല. അത്രമാത്രം ബഹുമാനിക്കപ്പെടേണ്ടവളാണ് മറിയ എന്നുള്ളത് യാതൊരു സംശയമില്ല. എന്നാൽ ലോകത്തിൽ നിന്ന് മൺമറഞ്ഞ് സാധാരണ മനുഷ്യരെ പോലെ തന്നെ മൺമറഞ്ഞ് കർത്താവിൽ പ്രത്യാശയോടുകൂടെ ആ മാതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ലോകത്തിലുള്ള സകല സ്ത്രീകളെക്കാൾ കൃപ ലഭിച്ചവളാണ് യേശുവിന്റെ അമ്മയായ മറിയ. അതിന് യാതൊരു സംശയവുമില്ല, തർക്കവുമില്ല. എന്നാൽ ആ മറിയെപ്പറ്റി പോലും, തന്റെ മാതാവിനെ പറ്റി പോലും യേശു തമ്പുരാൻ പറയുമ്പോൾ താൻ പറയുന്ന ഒരു വാചകമുണ്ട്, എന്റെ ബ്ലഡ് റിലേഷനേക്കാൾ, എന്റെ പാരമ്പര്യത്തെക്കാൾ ആരാണ് ഭാഗ്യവാൻ എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവരത്രേ ഭാഗ്യവാന്മാർ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഇത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാടാകിയാൽ ഈ വചനം പ്രമാണിച്ചേ പറ്റുകയുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. ഇല്ലാത്തവനോട് ഞാൻ ചോദിക്കുമെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പറയുക, എന്റെ അരുളപ്പാടെന്ന് പറഞ്ഞ് എഴുതപ്പെട്ടിരിക്കുന്ന ഈ പുസ്തകം, എന്റെ ഈ വചനം കേട്ടനുസരിക്കാത്തവരോട് ഞാൻ ചോദിക്കും. മത്തായി സുവിശേഷത്തിൽ 7:21 ഇങ്ങനെ പറയുന്നു, യേശു തമ്പുരാൻ തന്നെ പഠിപ്പിച്ചപ്പോ പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗത്തനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. കർത്താവെ എന്ന് വിളിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കും, യേശുവെ എന്ന് വിളിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കും, ദൈവമേ എന്ന് വിളിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കും. എന്നാൽ അങ്ങനെ ദൈവമേ എന്ന് വിളിച്ചത് കൊണ്ടോ കർത്താവെ എന്ന് വിളിച്ചത് കൊണ്ടോ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല, മറിച്ച് സർവശക്തനായ ദൈവത്തിന്റെ അരുളപ്പാടിനെ അനുസരിക്കുന്ന പ്രിയപ്പെട്ടവർ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം കേൾക്കാനായി കടന്നു വന്നിരിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ സന്ധ്യാസമയം ദൈവവചനം കേൾക്കാൻ ഇവിടെ വന്നത്. ദൈവത്തിന്റെ അരുളപ്പാടിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇന്ന് സന്ധ്യയ്ക്ക് ദൈവത്തിന്റെ വചനം കേൾക്കാൻ ഇവിടെ വന്നത്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിൽ ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ, നിങ്ങളുടെ സ്നേഹിതൻ എന്നുള്ള നിലയിൽ, നിങ്ങളുടെ സഹോദരൻ എന്നുള്ള നിലയിൽ, നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ നിലയിൽ, ദൈവ സ്നേഹത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. നാം യേശുവേ എന്ന് വിളിച്ചത് കൊണ്ടോ, കർത്താവെ എന്ന് വിളിച്ചത് കൊണ്ടോ, ദൈവമേ എന്ന് വിളിച്ചത് കൊണ്ടോ കാര്യമായില്ല. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാടാകുന്ന വിശുദ്ധ തിരുവചനത്തെ ഞാൻ സമ്പൂർണമായി അനുസരിക്കാൻ സമർപ്പിക്കുന്നു എന്ന് നിങ്ങൾ എന്ന് തീരുമാനമെടുക്കുന്നുവോ, ആ തീരുമാനത്തിങ്കിലാണ് സർവശക്തനായ ദൈവത്തിന്റെ പ്രസാദം നിങ്ങളുടെ മേലുണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു അത് മാനുഷിക ആലോചനകൾക്കപ്പുറത്തായി അനുസരിക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിനിൽ സമർപ്പിക്കുക. ഇല്ലെങ്കിൽ ദൈവം നമ്മെ കള്ളനെന്നും കള്ളി എന്നുമാണ് വിളിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ വിളിക്കേണ്ട കാര്യമില്ല, അവരവർ ദൈവത്തോട് ചോദിച്ചാൽ മതി. ഇന്ന് പരിശുദ്ധാത്മാവ് എന്നെ വിളിക്കുന്നെങ്കിൽ കള്ളനെന്ന് വിളിക്കുമോ, കള്ളി എന്ന് വിളിക്കുമോ? ഞാൻ യേശുവിനെ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ദൈവത്തിന്റെ വചനത്തിന് മുൻപാകെ സമ്പൂർണമായ ഹോവയുടെ അരുളപ്പാട് അനുസരിക്കാൻ ഞാൻ എന്നെ സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് അവരവർ ദൈവത്തോട് ചോദിച്ചോണ്ടാൽ മതി. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് മറുപടി ലഭിക്കാൻ തക്കവണ്ണം മതിയായിത്തീരും. പഴയ നിയമം മാത്രമല്ല യഹോവയുടെ അരുളപ്പാട് എന്ന് പറഞ്ഞിരിക്കുന്നത്. പുതിയ നിയമത്തിൽ കർത്താവിന്റെ ദാസന്മാർ എഴുതുമ്പോഴൊക്കെ പറയുന്നത് കർത്താവിന്റെ കൽപ്പന ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്നാണ്. കർത്താവിന്റെ കൽപ്പന ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. വായിക്കാം, 1 കൊരിന്ത്യർ 14 അതിന്റെ 37 വായിച്ചാൽ, 1 കൊരിന്ത്യൻസ് 14:37. ഞാൻ പ്രവാചകനെന്നോ ആ ഒരുത്തൻ തോന്നുവെങ്കിൽ ഞാൻ ആ വാചകം ശ്രദ്ധിച്ചോണേ. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിന്റെ കൽപ്പനയാകുന്നു എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. പൗലോസ് തിരുവചനം എഴുതുമ്പോൾ പറയുക, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്, നിങ്ങളോട് പറയുന്നത് എന്റെ വാക്കുകളല്ല, ഇത് ആരുടെ കൽപ്പനയാണ്? കർത്താവിന്റെ കൽപ്പനയാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:26 വായിക്കാം. വേദപുസ്തകം ഉള്ളവരൊക്കെ ഒന്ന് എടുത്തു നോക്കുന്നത് നല്ലതായിരിക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:26. ആ അപ്പോസ്തോലന്മാർ, ശിഷ്യന്മാർ തിരുവചനം എഴുതുന്നതിന് മുൻപേ യേശു തമ്പുരാൻ തന്റെ തിരുമൊഴിയിൽ തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ ഈ ലോകത്തിൽ നിന്ന് പോകും, സ്വർഗാരോഹണം ചെയ്യും, എന്നാൽ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതി വെക്കത്തക്ക നിലയിൽ, നിങ്ങൾക്ക് മറ്റുള്ളവരെ അറിയിക്കത്തക്ക നിലയിൽ, നിങ്ങളുടെ ഓർമ്മ നഷ്ടപ്പെടുത്താതെ ഞാൻ ഈ പറഞ്ഞ ഓരോ വാചകങ്ങളും നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരാൻ വേണ്ടി ഞാൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. ചിലർക്ക് സംശയമുണ്ടാകും, യേശു തമ്പുരാൻ സ്വർഗാരോഹണം ചെയ്ത് ചില വർഷങ്ങൾ കഴിഞ്ഞാണ് സുവിശേഷം എഴുതപ്പെട്ടത്, അതുകൊണ്ട് യേശു പറഞ്ഞ വാചകങ്ങൾ തന്നെയാണോ വേദപുസ്തകത്തിൽ വന്നിരിക്കുന്നതെന്ന് ചിലർക്ക് സംശയമുണ്ടായേക്കാം. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, എന്റെ ദൈവത്താൽ അസാധ്യമായി എന്തെങ്കിലും കാര്യമുണ്ടോ? പറഞ്ഞാട്ട്, എന്തെങ്കിലും കാര്യമുണ്ടോ? അവൻ സർവശക്തനായ ദൈവമാണ്, അവൻ സർവശക്തനായ ദൈവമാണ്, അവൻ നമ്മുടെ ഓർമ്മയെ പുതുക്കാൻ കഴിവുള്ളവനാണ്, നമ്മുടെ ജ്ഞാനത്തെ വർദ്ധിപ്പിക്കുവാൻ കഴിവുള്ളവനാണ്, വർഷങ്ങൾക്ക് മുൻപ് കേട്ടതിനെ ഓർമ്മിപ്പിക്കുവാൻ, ഇന്നും ഓർമ്മിപ്പിക്കാൻ കഴിവുള്ളതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിന് കാരണമുണ്ട്. ദൈവത്തെ പറ്റി പറയുമ്പോ പറയുന്നത് അവൻ ഇന്നലെയും, പറഞ്ഞാട്ടെ, ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. അപ്പൊ ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവ് കഴിഞ്ഞ നാളുകളിൽ യേശു തമ്പുരാൻ പറഞ്ഞ എന്താണെന്ന് ആർക്കറിയാം? പരിശുദ്ധാത്മാവിനറിയാം. അതേ പരിശുദ്ധാത്മാവ് മറവിയുടെ ആത്മാവല്ല, ഇതേ ആത്മാവ് തന്നെയാണ് ചില വർഷം കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അന്ന് കേട്ടത് മുഴുവൻ ഓർത്തുകൊള്ളുക. യേശു തമ്പുരാൻ പഠിപ്പിച്ചത് മുഴുവൻ പരിശുദ്ധാത്മാവ് ആർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നു? ശിഷ്യന്മാർക്ക്. അതല്ലേ അവിടെ പറഞ്ഞേക്കുന്നത്? ആരാ ഇത് പറഞ്ഞത്? മനുഷ്യനല്ല, യേശു തമ്പുരാൻ തന്നെ പറഞ്ഞു. പറഞ്ഞിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് മുഴുവൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി കൊടുത്തതാണ് ശിഷ്യന്മാർ പുസ്തകങ്ങളായി എഴുതിയത്. ആ പുസ്തകങ്ങളാണ് വിശുദ്ധ തിരുവചനമായി നമ്മുടെ കരങ്ങളിലിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം എന്താണെന്ന് അറിയാമോ? ഈ വിശുദ്ധ തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി തൻ്റെ ശിഷ്യന്മാരെയും കൊണ്ട് ഇത് എഴുതിപ്പിച്ചില്ലായിരുന്നെങ്കിൽ 2001 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം ഇന്ന് നമുക്കറിയത്തില്ലായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം നമുക്കറിയത്തില്ലായിരുന്നു. അന്നേ പരിശുദ്ധാത്മാവ് തൻ്റെ ശിഷ്യന്മാരെ കൊണ്ട് ഇത് എഴുതിപ്പിച്ചത് കൊണ്ട് ഇന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ പുസ്തകം നോക്കിയാൽ മതി. പ്രൈസലോ. അന്ന് യേശു എന്ത് പറഞ്ഞെന്ന് തെളിവിനായിട്ട് ഇന്ന് ഈ പുസ്തകമില്ലായിരുന്നെങ്കിൽ പല ആളുകളും പറയുന്ന പലതരത്തിലുള്ള ആശയങ്ങൾ നമുക്ക് ചിന്തിക്കാമായിരുന്നു. ഇന്ന് ചിലപ്പോൾ ചിലർ പറയുന്ന ഒരു കാര്യമുണ്ട്, പാസ്റ്ററെ വിശുദ്ധ തിരുവചനത്തെ പറ്റി തന്നെ ഓരോരുത്തരും ഓരോ നിലയിലാണ് പറയുന്നത്, ഇതിലെ വ്യാഖ്യാനങ്ങൾ ഓരോന്നാണ് പറയുന്നത്. ചിലർ ഇത് പറയും, ചിലർ പറയും വിശ്വാസ സ്നാനമാ ശരി, ചിലർ പറയും ശിശു സ്നാനമാ ശരി, ചിലർ പറയും പരിശുദ്ധാത്മാവ് പ്രാപിക്കണം, ചിലർ പറയും പരിശുദ്ധാത്മാവ് 1st century നിന്നുപോയി, ചിലർ പറയും ഇന്ന് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കണം, ചിലർ പറയും അന്യഭാഷയും പ്രവചനപരവും ഒക്കെ 1st century നിന്നുപോയി, ഇന്ന് അതെല്ലാം ഭൂതത്തിന്റെ ആത്മാവാണ്. ചിലർ പറയും മനുഷ്യൻ മരിച്ചാൽ സ്വർഗമുണ്ട്, ചിലർ പറയും മനുഷ്യൻ മരിച്ച ഒന്നുമില്ല, ചിലർ പറയും മരണശേഷം ഒരു മനുഷ്യനെ രക്ഷപ്പെടാൻ അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് മാത്രമേ സ്വർഗത്തിൽ കണക്കിടുകയുള്ളൂ. മറ്റു ചിലർ പറയുന്നു അല്ല, ഒരുത്തൻ മരിച്ച ശേഷവും ചില ശുശ്രൂഷകളൊക്കെ ചെയ്താൽ അവനെ ശുദ്ധീകരിച്ച് സ്വർഗത്തിൽ കയറ്റാൻ സാധിക്കും. പാസ്റ്ററെ, ഇങ്ങനെ പല വ്യാഖ്യാനങ്ങൾ ഉള്ളപ്പോൾ ഏതാ ശരി ഏതാ തെറ്റ് എന്നാൽ ഞാൻ ഈ തിരുവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കാരണം ആരുടെയും വ്യാഖ്യാനം നാം കേൾക്കേണ്ട കാര്യമില്ല. ഒരു പാസ്റ്റർ പറയുന്നതിനേക്കാൾ അപ്പുറത്ത്, ഒരു അച്ഛൻ പറയുന്നതിനേക്കാൾ അപ്പുറത്ത്, ഒരു സഹോദരൻ പറയുന്നതിനേക്കാൾ അപ്പുറത്ത്, ഒരു സഭ പറയുന്നതിനേക്കാൾ അപ്പുറത്ത്, ഒരു പാരമ്പര്യം പറയുന്നതിനേക്കാൾ അപ്പുറത്ത്, അതെല്ലാം അടിസ്ഥാനമായിരിക്കുന്ന വിശുദ്ധ തിരുവചനം എഴുതപ്പെട്ട് നമ്മുടെ കയ്യിലിരിക്കുന്നത് കൊണ്ട് ഇതിൽ ഏതാ ശരിയെന്ന് അറിയണമെങ്കിൽ ദൈവത്തിന്റെ വചനം വ്യക്തമായി പഠിച്ചാൽ മതി. അവിടെ പിടികിട്ടു ഏതാ ശരി എന്നുള്ളത്. കാരണം ഇത് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി കൊടുത്ത് എഴുതിയ പുസ്തകമായതുകൊണ്ട് ആ പുസ്തകം ആധികാരികമാണ്. ഇനിയും വായിക്കാൻ പല പുസ്തക വാക്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ പറയാനായിട്ട് എടുക്കുന്നുണ്ട്. ഒന്ന് പറഞ്ഞ 2nd chapter 12-13 വാക്യങ്ങൾ വായിക്കാം. ഒന്ന് കൊരിന്ത്യർ 2nd chapter 12-13 വാക്യങ്ങൾ. അത് ഒരാൾ വായിക്കുമ്പോൾ തന്നെ മറ്റൊരാൾ 2 Petros 3:1-2 വാക്യങ്ങൾ വായിക്കാട്ടെ. നാമോ ലോകത്തിന്റെ ആത്മാവിനെയല്ല, ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രയേ പ്രാപിച്ചത്. അടുത്തത്, മാനുഷിക ജ്ഞാനം കൊണ്ട് ഉണ്ടാക്കുന്ന വചനങ്ങൾ അല്ല. അപ്പോ ആരാ പൗലോസ് എഴുതുമ്പോ, സഭയ്ക്ക് ലേഖനം എഴുതുമ്പോ പറയുകയാണ്, ഞാൻ ഈ എഴുതുന്നത്, ഞാൻ ഈ പ്രസ്താവിക്കുന്നത് എന്റെ മാനുഷിക ജ്ഞാനം കൊണ്ട് പ്രസ്താവിക്കുകയല്ല, എനിക്ക് ആര് പറഞ്ഞു തന്നാ പ്രസ്താവിക്കുന്നത്? പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നത് ഞാൻ പ്രസ്താവിക്കുന്നു. ഇതപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തതായതുകൊണ്ട് ഇതെന്താ? ആധികാരികമാണ്. അടുത്ത വാക്യം വായിക്കാം, 2 Petros 3:1-2 വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2nd chapter അടുത്തത്, വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തോലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്റെ കൂടെയാണോ? പത്രോസ് പറയുക, ഇതപ്പോ ആര് തന്നതാ? നിങ്ങൾക്ക് അപ്പോസ്തോലന്മാരാണ് എഴുതപ്പെട്ട് തന്നതെങ്കിലും ആരാണ് അപ്പോസ്തോലന്മാരിലൂടെ തന്നത്? കർത്താവും രക്ഷിതാവുമായവൻ തന്ന വിശുദ്ധ വചനം. അങ്ങനെയെങ്കിൽ ഈ വചനം ആരുടേതാ? ആര് വ്യക്തി? നിങ്ങൾ എന്റെ കൂടെയാണോ? ക്ഷീണമുണ്ടോ? ഒന്ന് കരത്തെ ഉയർത്തി ദൈവത്തെ അനുസരിച്ചാട്ടെ. ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യുന്നത് ഉണ്ടോ? എന്റെ മോൻ എന്നോട് ഒരു മനസ്സറിവ് തോന്നി. റൈസലോ, അവന് തോന്നി ഞാൻ ക്ഷീണിക്കുന്നു എന്നൊരു സംശയം. കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് എന്താണെന്ന് അറിയാമോ? വിശുദ്ധ തിരുവചനത്തിന്റെ ആധികാരികതയുടെ ഇന്റേണൽ എവിഡൻസസിൽ, അകത്ത് നിന്നുള്ള തെളിവുകളിൽ ഒന്നാമത്തെ തെളിവ് എന്താ? ഈ വിശുദ്ധ തിരുവചനം ദൈവത്തിന്റെ കൽപ്പന എന്ന് പറഞ്ഞാണ് Thus says the Lord. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിൽ പ്രവാചകന്മാരും പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാരും വിശുദ്ധ തിരുവചനത്തിന്റെ ഓരോ പുസ്തകങ്ങളും എഴുതുമ്പോൾ അതിന്റെ കൂടി ഇങ്ങനെ ചേർത്തിട്ടുണ്ട്, ഇതാരിൽ നിന്ന് വരുന്നതാ? യഹോവയിൽ നിന്ന് വരുന്നത്, നമ്മുടെ കർത്താവും രക്ഷിതാവുമായവനിൽ നിന്ന് വരുന്നത്, പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി തന്നത്. അതുകൊണ്ട് തന്നെ ഈ വചനങ്ങളുടെ ഉടമ മനുഷ്യനല്ല, ദൈവം തമ്പുരാൻ തന്നെ എന്ന് വേദപുസ്തകം വ്യക്തമായി പറയും. അതാണ് ഒന്നാമത്തെ തെളിവ്. ഈ കൽപ്പനകൾ എവിടെ നിന്ന് വരുന്നു? ഉറക്കം വരുന്നില്ലല്ലോ, യഹോവയുടെ അരുളപ്പാടായി നമ്മുടെ അടുക്കൽ വരുന്നു. അങ്ങനെ വേദപുസ്തകം പറയും. രണ്ടാമത്, വിശുദ്ധ വചനത്തിൽ അപ്പോസ്തലന്മാർ ഇത് എഴുതുമ്പോൾ വ്യക്തമായി പറയുന്നത് ഞങ്ങൾ നേരിട്ട് കണ്ട കാര്യങ്ങളാണ് ഇത് എഴുതുന്നത് എന്ന് പറഞ്ഞാൽ, ദീസ് ബുക്സ് ആർ റിട്ടൺ, സ്പെഷ്യലി ദ ന്യൂ ടെസ്റ്റമെന്റ് ഈസ് റിട്ടൺ ബൈ ദി ഐ വിറ്റ്നസ്. ദൃക്സാക്ഷികളാൽ എഴുതപ്പെട്ട പുസ്തകമാണ് പുതിയ നിയമ പുസ്തകങ്ങൾ. ദൃക്സാക്ഷികളാൽ എഴുതപ്പെട്ട പുസ്തകമാണേത് പുതിയ നിയമ പുസ്തകങ്ങൾ. ഒന്നാമത് ദൈവം അറ്റസ്റ്റ് ചെയ്തത്, ദൈവം അറ്റസ്റ്റ് ചെയ്തതാണ് വേദപുസ്തകം. രണ്ടേതാ, അപ്പോസ്തലന്മാർ പറയുന്നത് ഞങ്ങൾ ആരാണ്? ദൃക്സാക്ഷികളാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ ഈ ഹൈഡൈൻ ഹോട്ടലിന്റെ മുൻപാകെ ഒരു ആക്സിഡന്റ് നടന്നു എന്ന് കൂട്ടിയ. ആക്സിഡന്റ് നടന്നപ്പോ അവിടെ കേസായി, ഹോട്ടലിലേക്ക് വിളിച്ചു. ഹോട്ടലിലേക്ക് വിളിച്ചപ്പോ സുഖമായി വീട്ടിൽ കിടന്നുറങ്ങുന്ന എന്നെ സാക്ഷ്യത്തിനായിട്ട് വിളിക്കത്തില്ല. ഇവിടെ ആക്സിഡന്റ് നടന്നപ്പോൾ ഞാൻ സുഖമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങുകയാണെങ്കിൽ സാക്ഷി പറയാൻ എന്നെ എന്ത് ചെയ്യത്തില്ല? ഹോട്ടലിലേക്ക് വിളിക്കത്തില്ല. ഹോട്ടലിലേക്ക് വിളിച്ചാൽ തന്നെ എന്റെ സാക്ഷി ശരിയാണോ ഇല്ലയോ എന്ന് അവർ തെളിയുന്നത് ഞാൻ ദൃക്സാക്ഷിയാണോ, എനിക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് നോക്കിയാണ് എന്റെ സാക്ഷ്യത്തിന്റെ വില കൽപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, പൊതുവെ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ABC ന്യൂസ് പിടികിട്ടിയോ? ABC ന്യൂസ് എന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ട്. നിങ്ങൾ നമ്മൾ മിക്കവാറൊക്കെ BBC ന്യൂസ് കണ്ടിട്ടുള്ളൂ അല്ലേ? BBC ന്യൂസ്, CNN. എന്നാൽ ABC ന്യൂസ് ഉണ്ട്. എന്ത് ABC ന്യൂസ്? അബ്ബാസിയ ബ്രോഡ്കാസ്റ്റിംഗ്. അബ്ബാസിയയിൽ നിന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ന്യൂസ്. ഇവിടെ പൊതുവെ ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചിലരോട് ചെന്ന് ചില കാര്യങ്ങൾ പറയുമ്പോൾ, ഇപ്പോൾ വിസയ്ക്ക് 100 ദിനാർ ആകാൻ പോകുന്ന പറയുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ മിക്കവാറും അത് ABC ന്യൂസ് ആകാനാണ് സാധ്യത. ഇടയ്ക്ക് ഇവിടെ വെച്ച് ഭയങ്കര ശ്രുതി പകർന്നു, 85 താഴെ മോഡൽ വണ്ടികൾ മുഴുവൻ പോലീസ് അന്നേരം പിടിക്കുക, സ്ക്രാപ്പിലേക്ക് വിടുക, അങ്ങനെ അന്നേരം സ്ക്രാപ്പ് ചെയ്ത് വിടുകയാണെന്നവർ. എന്നാൽ ഞാനത് എൻ്റെ വർക്ക്ഷോപ്പിൽ ചെന്ന മെക്കാനിക്കിനോട് പറഞ്ഞപ്പോൾ ആ മെക്കാനിക്ക് പറഞ്ഞു, മിക്കവാറും ഒക്കെ AC റൂമിലിരുന്ന് ജോലി ചെയ്യുന്ന കക്ഷികളായിരിക്കും ഇത് പറഞ്ഞ് തുടങ്ങുന്നത്, കാരണം വെയിലത്ത് ജോലി ചെയ്യാനായിട്ട് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഊർജ്ജം എവിടെയെങ്കിലും കളയണം, അതിനുവേണ്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരത്തുന്നതാണെന്ന് എൻ്റെ മെക്കാനിക്. അങ്ങനെ നിങ്ങളെപ്പറ്റി അല്ലേ അങ്ങനെ പറഞ്ഞതിൻ്റെ ആശയം? ഇവിടുത്തെ ഏതെങ്കിലും ഒരു ന്യൂസ് ഇവിടെ പരക്കുമ്പോൾ നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ABC ന്യൂസാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് കണ്ടിട്ടോ കേട്ടിട്ടോ ഡയറക്റ്റ് അനുഭവിച്ചിട്ടോ പറയുന്ന ഒരു കാര്യമല്ല, ആരാണ്ട് എവിടെയോ പറഞ്ഞു, കറുപ്പ് ഛർദിച്ചു, അത് ലാസ്റ്റില് കാക്ക ഛർദിച്ചെന്നോ കാക്കയെ ഛർദിച്ചെന്നോ ആക്കി തീർത്തു. അപ്പം എന്നാൽ ഞാനൊരു ദൃക്സാക്ഷിയായിട്ട് ഞാൻ ഈ വരുന്ന വഴിക്ക് ഒരു സംഭവം നടന്നു. രണ്ട് വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ആ വണ്ടിയിൽ ഒരു ആക്സിഡന്റ്, ആ വണ്ടിയിൽ ഒരു ഒരു മരണം നടന്നു എന്ന് ഞാനിവിടെ പറയുമ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ ഈ വരുന്ന വഴിക്ക് എൻ്റെ ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്, ഒരു മനുഷ്യൻ ആക്സിഡന്റിൽപ്പെട്ട് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ വിശ്വസിച്ചേക്കാം. അതേസമയം ഞാൻ പറയുക, ഞാൻ കേട്ടു ഒരാൾ ഇങ്ങോട്ട് വന്നപ്പോൾ പോയിട്ട് അവിടെ ഒരു ആക്സിഡന്റ് മൂന്നാല് പേർക്ക് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, മൂന്നാല് പേര്. ഉടനെ നിങ്ങൾ പറയും എ ബി സി ന്യൂസ് ആണ്. വ്യത്യാസം ഇതാണ്, കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത ഒരു മനുഷ്യൻ നിശ്ചയമില്ലാതെ കാര്യങ്ങൾ പറയുമ്പോൾ അതൊരിക്കലും അതിൻ്റെ യാഥാർത്ഥ്യത്തെ നമുക്ക് അതുപോലെ എടുക്കാനായിട്ട് പറ്റുകയില്ല. അതിന് വാസ്തവികതയെ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഉറപ്പോടെ ഒരു മനുഷ്യൻ വന്ന് പറയുകയാണ്, ഞാൻ എൻ്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാണ്, ഞാൻ എൻ്റെ മുന്നിൽ വെച്ച് നടന്ന സംഭവമാണ്. ഒരു വലിയോ പുള്ളിയോ ഇതിൽ കൂടുതലോ കുറച്ചോ ഇല്ല, വേറൊരാൾ പറഞ്ഞ ശ്രുതിയല്ല ഞാൻ ഈ പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിലെ യാഥാർത്ഥ്യം ചോദ്യം ചെയ്യപ്പെടേണ്ടിയില്ല. വേദപുസ്തകം എഴുതുമ്പോൾ സംശയത്തിന്റെ ഒരൊറ്റ വാക്കുകൂടാതെയാണ് വിശുദ്ധ തിരുവചനം എഴുതപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഇന്ത്യയിലെ എപ്പിക്, നാഷണൽ എപ്പിക് എന്നറിയപ്പെടുന്ന മഹാഭാരതം, നമ്മുടെ നാഷണൽ എപ്പിക് എന്നറിയപ്പെടുന്ന മഹാഭാരതത്തെ രാമായണവും മഹാഭാരതവും രണ്ട് എപ്പിക്കുകളാണല്ലോ. ഈ മഹാഭാരതം വായിച്ച് വന്നാൽ അതിനകത്തൊക്കെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇന്നാര ഇന്നാരോട് പറഞ്ഞെന്ന് തോന്നുന്നത് ഇന്നതാ ആകയാൽ എന്ന് പറഞ്ഞാൽ സംശയത്തിന്റെ ഒരുപാട് വാക്കുകളാണ്. ഒരു കഥ പോലെയാണ് അത് പറഞ്ഞു വരുന്നത്. പറഞ്ഞു വരുമ്പോൾ അതിനകത്ത് വായിക്കാനോ രസകരമായ കഥകളാൽ എഴുതപ്പെട്ടിങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ തോന്നുന്നു സംശയത്തിന്റെ ധാരാളം പദങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ വിശുദ്ധ തിരുവചനം എഴുതുന്ന ദൈവത്തിന്റെ ദാസന്മാർ പറയുന്ന എന്താണെന്നറിയാമോ, ഞങ്ങൾക്കൊട്ടും സംശയമില്ല, ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളാണ് വേദപുസ്തകത്തിൽ ഞങ്ങൾ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിൽ എവിടെങ്കിലും തോന്നുന്നു എന്നോ ഉണ്ടായേക്കാമെന്നോ യഹോവയുടെ അരുളപ്പാടായിരിക്കാമെന്നോ ഇത് കർത്താവ് ചെയ്തതായിരിക്കാമെന്നോ പറയുന്ന ഒരൊറ്റ വാക്ക് ഈ 66 പുസ്തകത്തിൽ കാണുവാൻ കഴിയുകയില്ല. വേദപുസ്തകം എഴുതുമ്പോൾ എല്ലാം എഴുതുന്നത് ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട കാര്യം, ഞങ്ങളോട് ഡയറക്റ്റ് യഹോവ സംസാരിച്ച കാര്യം, യഹോവ ഞങ്ങളോട് അരുളി ചെയ്ത കാര്യം, ഒട്ടും സംശയത്തിന് സ്ഥാനമില്ലാതെ എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ തിരുവചനം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൃക്സാക്ഷികളാൽ എഴുതപ്പെട്ട പുസ്തകം. ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ എന്നോട് ചേർന്ന് നിങ്ങൾ വായിക്കണം. രണ്ട് പത്രോസ് 1:16 വാക്യം പെട്ടെന്ന് വായിച്ചാൽ, രണ്ട് പത്രോസ് 1:16 വാക്യം ഒരാൾ വായിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 1:1-3 വാക്യങ്ങൾ മറ്റൊരാൾ വായിക്കാം. ആ വാക്യം ഒന്നുകൂടെ വായിക്കരേ. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? യേശു തമ്പുരാന്റെ പ്രത്യക്ഷതയെ പറ്റി നിങ്ങൾ കേൾവി അറിയിക്കുന്നത് ഞങ്ങളുടെ ഊഹാഭോഗത്തിൽ നിന്ന് കുക്കപ്പ് ചെയ്ത ചില സ്റ്റോറീസ് അല്ല, നിർമ്മിത കഥകളല്ല. പിന്നെന്താണെന്ന്? ആ അവന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടാണ് ഞങ്ങൾ ഈ വചനം നിങ്ങളോട് പ്രസ്താവിക്കുന്നത്. മറ്റ് പുസ്തകങ്ങളിൽ വ്യത്യാസം ഇതാണ്. മറ്റ് പുസ്തകങ്ങളിൽ നിശ്ചയമില്ലാത്ത അനേക കാര്യങ്ങളുള്ളപ്പോൾ പറയുന്നത് ശരിയാണോ എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള അനേക കാര്യങ്ങളുള്ളപ്പോൾ വേദപുസ്തകത്തിൽ സ്പഷ്ടമായി 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 എഴുതിയിരിക്കുന്നു, ഈ എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങൾ, യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ നിർമ്മിത കഥകൾ കൊണ്ട് എഴുതപ്പെട്ട പുസ്തകമല്ല, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികൾ അത്രയേ. ദൈവത്തിന്റെ യേശുവിന്റെ മഹിമ കണ്ട സാക്ഷികളായി എഴുതുന്ന പുസ്തകം ലൂക്കോസ് 1
ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഒരാൾ വായിക്കുമ്പോൾ, ഒന്ന് യോഹന്നാൻ ഒന്നിന്റെ മൂന്ന് അഞ്ച് വാക്യങ്ങളിലൂടെ മറ്റൊരാൾ വായിച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ത്യോഫിലോസിന് ലൂക്കോസ് എഴുതുമ്പോൾ പറയുകയാണ്, ഈ കിട്ടിയിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം ഉറപ്പ് അത് നിനക്ക് മനസ്സിലാകേണ്ടതിന് വായിച്ചു. ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട്, അല്ലല്ല അതിന്റെ ഒന്ന് മുതൽ ഒന്നുകൂടെ വായിച്ച്, ലൂക്കോസ് ഒന്നിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെ. ആദ്യം മുതൽ കണ്ട സാക്ഷികളും, അതാണ് പ്രാധാന്യം, ആദ്യം മുതൽ കണ്ട സാക്ഷികളും അടുത്തത് വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ പരമേൽപ്പിച്ചതുപോലെ. അപ്പോൾ ഇതാരാ എഴുതിയത്? ആദ്യം മുതൽ കണ്ട സാക്ഷികൾ, വചനത്തിന്റെ ശുശ്രൂഷകന്മാർ, അവർ നമുക്ക് തന്ന കാര്യം. ഞാനത് എന്തോ ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്, ഞാനതൊന്ന് ക്രമമായിട്ട് എഴുതുന്നു. അപ്പൊ ലൂക്കോസ് പുതിയതൊന്ന് ആഡ് ചെയ്യുകയല്ല, പുതിയതൊന്ന് ചേർക്കുകയല്ല, പകരം ലൂക്കോസ് പറയുന്നത് അപ്പോസ്തോലന്മാർ നമുക്ക് പകർന്നു തന്ന കാര്യത്തെ നിനക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ഒന്ന് ഉറപ്പിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ അതെന്ത് ചെയ്യാൻ പോവുക, ക്രമമായിട്ട് ഒന്നെഴുതുന്നു. വാക്യങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഒരൊറ്റ വാക്യം കൂടെ വായിച്ചാലും, ഒന്ന് യോഗം ഞാൻ ഒന്നാം അധ്യായത്തിന്റെ മൂന്ന് അഞ്ച് വാക്യങ്ങൾ. ശ്രദ്ധിക്കണം, യോഗം ഞാൻ പറയുക, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് യേശുവിൽ നിന്ന് കണ്ടത്, യേശുവിൽ നിന്ന് കേട്ടത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. യോഹന്നാൻ എഴുതുമ്പോ പറയുന്നത്, എന്നിട്ട് യോഹന്നാൻ പറയുന്ന ഒരു വാചകമുണ്ട്, എന്താണെന്നറിയോ? യോഹന്നാന്റെ സുവിശേഷം അവസാനം കൊണ്ട് നിർത്തുമ്പോ പറയുന്നത് അറിയോ? യോ, യേശു തമ്പുരാനിൽ നിന്ന് ഞങ്ങൾ കണ്ട കാര്യമുണ്ടല്ലോ, കർത്താവ് ചെയ്തിട്ടുള്ള കാര്യമുണ്ടല്ലോ, ഇത് എത്ര എഴുതിയാലും മതിയാകത്തില്ല. അത് മൊത്തം അങ്ങോട്ട് എഴുതാൻ തുടങ്ങിയാൽ ഈ ലോകത്തിലെ ഒരു പുസ്തകത്തിലും അത് ഉൾപ്പെടുത്താനായിട്ട് കഴിയത്തില്ല. ലോകത്തിലുള്ള എല്ലാ പുസ്തകങ്ങളിലൂടെ എഴുതിയാലും യേശു തമ്പുരാൻ ചെയ്ത കാര്യങ്ങൾ എഴുതി തീർക്കാനായിട്ട് സാധിക്കും. അത്ര വ്യക്തമാണ് യോഹന്നാന് യേശു എഴുതിയിട്ടുള്ള കാര്യങ്ങൾ. യോഹന്നാൻ ഇവിടെ പറയുന്നത്, ഞാൻ കണ്ടത് കേട്ടത് നിങ്ങളോട് എഴുതി അറിയിക്കുകയാണ്. അഞ്ചാം വാക്യം കൂടെ വായിച്ചാൽ, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഇത് ശ്രദ്ധിക്കണം. ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ആ വാചകം അങ്ങ് അണ്ടർലൈൻ ചെയ്തോണം. വിശുദ്ധ തിരുവചനത്തിന്റെ ഒരു വളരെ പ്രാധാന്യമായ ഒരു കാര്യമാണ്, ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അങ്ങനെയെങ്കിൽ ഈ വിശുദ്ധ തിരുവചനം ആര് പ്രസ്താവിച്ചതാ? ഉറങ്ങുന്നവരെല്ലാം കൊണ്ടൊന്ന് പറഞ്ഞു, ആരുമില്ല, അതുകൊണ്ട് എല്ലാവരോടും പറഞ്ഞു അല്ലേ? എന്നാ പിന്നെ എല്ലാവരോടും പറഞ്ഞു. അപ്പൊ ഈ വിശുദ്ധ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങൾ, അതിലെ കണ്ടന്റ് ആരിൽ നിന്ന് വരുന്നതാ? അതൊക്കെ പറഞ്ഞു. അപ്പോൾ വേദപുസ്തകത്തിന്റെ ആധികാരികതയിൽ അകത്തെ തെളിവുകളിൽ രണ്ട് തെളിവുകൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഏതൊക്കെയാ? ഒന്ന്, വിശുദ്ധ തിരുവചനം എഴുതുമ്പോൾ ദോസ് ബുക്സ് ആർ അറ്റസ്റ്റഡ് ബൈ ഗാഡ്, ദൈവത്താൽ തന്നെ ഇത് അറ്റസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പുസ്തകങ്ങളാണ്. കാരണം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും എഴുതുന്ന ഒരു വാചകമുണ്ട്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് നേരിട്ട് വന്നിരിക്കുന്നതായതുകൊണ്ട് ഇത് ആധികാരികമാണ്. രണ്ട്, ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് ആരെങ്കിലും കേട്ട് 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 വന്ന് ഒന്നാം നൂറ്റാണ്ടിലെ കാര്യം വന്ന് പതിനഞ്ചാം നൂറ്റാണ്ടിൽ കേട്ട് ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ടതല്ല. ഇത് എഴുതപ്പെട്ടത് യേശു തമ്പുരാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നേരിട്ട് കണ്ടും കേട്ടുമിരിക്കുന്ന കാര്യങ്ങൾ ദൃക്സാക്ഷികളായി എഴുതിയിരിക്കുന്നതാണ് വിശുദ്ധ വേദപുസ്തകം. സെന്റ് തോമസ് ട്രഡീഷൻ കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ ഒരിക്കൽ ഓർപ്പിച്ചതുപോലെ ഇന്ന് ചോദ്യം ചെയ്യപ്പെടുകയാണ്. സെന്റ് തോമസ് ട്രഡീഷൻ ഇന്ന് ചോദ്യം ചെയ്യപ്പെടുകയാണ്. എന്താ സെന്റ് തോമസ് ട്രഡീഷൻ എന്നറിയാമല്ലോ. വിശുദ്ധ തോമസ്, തോമസ് അപ്പോസ്തലൻ കേരളത്തിൽ ഒടുങ്ങല്ലൂരിൽ എ ഡി 52-ൽ ലാൻഡ് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് കടൽക്കരയിലൂടെ കായൽ തീരത്തൂടെ ഒക്കെ നടന്ന് 5.5 പള്ളിയൊക്കെ സ്ഥാപിച്ച് 5 ബ്രാഹ്മണ കുടുംബങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ പോയി ലാസ്റ്റിൽ മൈലാപ്പൂര് വെടിയേറ്റ് സോറി ബ്രാഹ്മണർ തന്നെ അറ്റാക്കിൽ മരിക്കുന്നതും ഇങ്ങനെയുള്ള ഈ ട്രഡീഷൻ ഉണ്ടല്ലോ, ഈ ട്രഡീഷൻ ഇന്ന് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുക. കാരണം എന്താണെന്ന് അറിയാമോ? ഈ ചരിത്രം എഴുതാൻ തുടങ്ങിയത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. 1-ാം നൂറ്റാണ്ടിലെ ഒരു രേഖ തോമസ് അപ്പോസ്തലൻ കേരളത്തിൽ AD 52 വന്നു എന്നുള്ളതിന്റെ ഒരു എഴുതപ്പെട്ട രേഖ ലോകത്തിൽ ഒരിടത്തും ഇല്ല. അതുകൊണ്ട് തന്നെ തോമസ് അല്ല കേരളത്തിൽ വന്നതെന്ന് പറയപ്പെടുന്നു. ബർത്തിലോമായി ആണ് ആദ്യത്തെ ഭാരത സുവിശേഷീകരണത്തിന്റെ ആളെന്ന് ചരിത്രകാരന്മാരിൽ ഒരു കൂട്ടം. മറ്റൊരു അഭിപ്രായം സെന്റ് തോമസ് തന്നെയാണ് വന്നത്, പക്ഷെ അദ്ദേഹം കൊടുങ്ങല്ലൂരല്ല വന്നത്, അദ്ദേഹം ഗുജറാത്തിലാണ് വന്നത് എന്ന അടുത്ത ഭാഷ്യം. മാഡം നിരണത്ത് വന്നു എന്നുള്ളത് നിരണംകാരനായ ജോഷുവ അച്ഛൻ വളരെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ ജോഷുവ അച്ഛൻ പറഞ്ഞത് കൊണ്ടും നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഉറക്കെ പറഞ്ഞേ, ഇപ്പൊ ഞാൻ പറഞ്ഞതാ, ഉറക്കെ പറഞ്ഞേ. 1-ാം നൂറ്റാണ്ടിൽ നടന്ന ഒരു കാര്യം 21-ാം നൂറ്റാണ്ടിൽ ഇരുന്ന് ജോഷുവ അച്ഛൻ പറഞ്ഞുകൊണ്ട് നമുക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതേസമയം 1-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു ചരിത്രമുണ്ടായിരുന്നെങ്കിൽ, തോമസ് അപ്പോസ്തോലന്റെ കൂടെ നടന്ന ഒരു വ്യക്തി ഇത് എഴുതിയിരുന്നെങ്കിൽ, ഇന്ന് ഒരു ട്രഡീഷനെയും ചോദ്യം ചെയ്യപ്പെടാൻ കഴിയുകയില്ലായിരുന്നു. നിങ്ങളോടൊപ്പം ഞാനും വിശ്വസിക്കുന്നുണ്ട് സെന്റ് തോമസ് കേരളത്തിൽ വന്നെന്ന്. കാരണം ഇല്ലെങ്കിൽ നമ്മുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന കാര്യം, കേരളക്കാരായ നമുക്ക് തറപ്പിച്ച് ഉറപ്പിച്ച് എല്ലാവരുടെയും മുന്നിൽ ധൈര്യത്തോടെ പറയണം, 1852-ൽ തന്നെ ആര് വന്നെന്ന് പറഞ്ഞേ, സെന്റ് തോമസ് വന്നെന്ന്. പക്ഷെ നമ്മൾ തലതാഴ്ത്തി നിൽക്കണം. 1852 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനിത്വം വന്നിട്ടും ഭാരതത്തിൽ ഭൂരിപക്ഷവും ഹിന്ദുക്കളാണെന്ന് കേൾക്കുമ്പോൾ കണ്ണടച്ച് ലജ്ജിച്ച് മാറി എവിടെയെങ്കിലും പാത്തിരുന്നോണം. പറഞ്ഞ് മനസ്സിലായോ? അഭിമാനത്തോടു കൂടെ തന്നെ എല്ലാവരും പറയണം. കാരണം കേരളക്കാരായ നമുക്ക് അത് അഭിമാനത്തിന്റെ കാര്യമാണ്. എന്നാൽ ഞാൻ ഈ പറയാൻ വന്ന കാര്യം മനസ്സിലായോ? സെന്റ് തോമസ് ട്രഡീഷൻ ഇന്ന് ക്വസ്റ്റ്യൻ ആണ്, അതിനെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം ദൃക്സാക്ഷി വിവരണമില്ല. ഞങ്ങൾ കണ്ടത് കേട്ടത് സെന്റ് തോമസിൽ നിന്ന് കേട്ടതെന്ന് പറഞ്ഞ് ഒരു വിവരണമില്ല. തോമസ് അപ്പോസ്തലന്റെ കാൽപാദമാ പതിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞ് ഇന്ന് ചില പാറകളിൽ കാണുന്ന പാടുകൾ തോമസ് അപ്പോസ്തലന്റെ അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് അല്ല എന്ന് പറയണമെന്നില്ലല്ലോ, ഇതെന്റെ പേഴ്സണൽ അഭിപ്രായം. ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലായിരുന്നെങ്കിൽ തോമസ് അപ്പോസ്തലന്റെ കൂടെ നടന്ന ഒരു വ്യക്തി എഴുതുകയായിരുന്നു, ഞാൻ കണ്ട കാര്യം ഇവിടെ എഴുതുന്നു, തോമസ് അപ്പോസ്തലൻ ആ പാറയിലൂടെ കടന്നുപോയപ്പോൾ ദൈവത്തിന്റെ ഒരു അത്ഭുതം അവിടെ ഉണ്ടായി, അദ്ദേഹത്തിന്റെ കാൽ അവിടെ പാദം താണു, ആ പാറയിൽ ഒരു പാദത്തിന്റെ അടയാളമുണ്ടായി എന്ന് ഞാൻ കണ്ട കാര്യം അതുപോലെ എഴുതുമെന്ന് പറഞ്ഞ് തോമസ് അപ്പോസ്തലന്റെ കൂടെ നടന്ന ഒരു വ്യക്തി എഴുതിയിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിലെ ഒരൊറ്റ വ്യക്തിയെ ചോദ്യം ചെയ്യുകയില്ലായിരുന്നു. ഞാൻ തോമസ് അപ്പോസ്തലനെ ചോദ്യം ചെയ്യാനോ ട്രഡീഷനെ ചോദ്യം ചെയ്യാനോ അല്ല ഇതിവിടെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് സെന്റ് തോമസ് ട്രഡീഷൻ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാൻ കാരണം ദൃക്സാക്ഷി വിവരണമില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ വിശുദ്ധ തിരുവചനം ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാൻ ഇന്ന് കഴിയുകയില്ല. കാരണം വിശുദ്ധ തിരുവചനം എഴുതുന്ന ഓരോ അപ്പോസ്തലന്മാരും പറയുന്നത് ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളാണ് എന്നാണ്. യേശുവിൽ നിന്ന് കണ്ടത് കേട്ടത് ഞങ്ങൾ നിങ്ങളോട് പ്രസ്താവിക്കുന്നു എന്ന് പറഞ്ഞ് ദൃക്സാക്ഷി വിവരണമാണ് വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഒരു ദൃക്സാക്ഷി തുറന്നു പറയുന്ന കാര്യങ്ങളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. ഈ രണ്ട് കാര്യങ്ങൾ വളരെ ശക്തമായി അവിടെ നിലനിൽക്കുന്നു. എന്റെ സമയം ഇവിടെ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗം അടുത്ത ആഴ്ച നമുക്ക് പഠിക്കാം, 1-2 ആഴ്ചകളിലൂടെ. കാരണം ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശുദ്ധ തിരുവചനത്തിൽ നിന്നേ തെളിവായിട്ടുള്ളൂ, അത് മനസ്സിലാക്കണം. വേദപുസ്തകത്തിനകത്തു നിന്നുള്ള തെളിവുകളാണ്. അതിപ്പോ വേദപുസ്തകം വിശ്വസിക്കാത്ത ഒരാൾ വിശ്വസിക്കണമെന്നില്ല, എന്നാൽ വേദപുസ്തകം വിശ്വസിക്കുന്ന നമ്മൾ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. എന്നാൽ തുടർന്ന് ചില തെളിവുകൾ പുറത്തു നിന്ന് ചരിത്രത്തിൽ നിന്ന് ആർക്കിയോളജിയിൽ നിന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ലോകത്തിന് മുഴുവൻ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ഇത് വിശ്വസനീയമാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള ക്ലാസ്സുകളാണ് വരുന്ന തിങ്കളാഴ്ചകൾ നടക്കുന്നത്. ഇന്ന് വിശുദ്ധ തിരുവചനത്തിലെ 2 തെളിവുകൾ മാത്രം ഞാൻ പറഞ്ഞു. അടുത്ത ആഴ്ചയിൽ 1-2 തെളിവുകളിലൂടെ വേദപുസ്തകത്തിനകത്ത് നിന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട്
മറ്റുള്ള തെളിവുകൾ വേദപുസ്തകത്തിന്റെ ആധികാരികതയെ പറ്റി ചരിത്രപരമായി ആർക്കിയോളജിക്കൽ എവിഡൻസും നിരത്തി ഇന്ന് കൊണ്ടു നടക്കുന്ന ഈ വിശുദ്ധ തിരുവചനം, എന്റെയും നിങ്ങളുടെയും കയ്യിലിരിക്കുന്ന വിശുദ്ധ തിരുവചനം, ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മൾ ഇതിനെ വളരെ ലാഘവത്തോടെയാണ് ചിലപ്പോൾ കാണുന്നത്. ആ ഒരു പുസ്തകം അല്ലേ, ഒരു പുസ്തകം, ആ പുസ്തകം പിടിച്ചോണ്ട് പോന്നു പള്ളിയിൽ പോകാൻ നേരം എന്താ വേണം, ഒരു പുസ്തകം വേണം. അതേതെങ്കിലും പ്ലാസ്റ്റിക് കവർ പൊതിഞ്ഞാലും പേപ്പർ പൊതിഞ്ഞാലും അത് എങ്ങനെയായാലും, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ പുസ്തകം എടുത്ത് പോക്കറ്റ് കിട്ടും, പിന്നെ ആരും കാണാതൊക്കെ പാത്തും പതുങ്ങിയൊക്കെ പിടിച്ചും ഒക്കെ നമ്മൾ കൊണ്ടുപോവുക. കാരണം പള്ളിയിൽ പോകുമ്പോൾ ഒരു ദിവസം പള്ളിയിൽ വേദദിവസം കൂടാതെ പോകാറുണ്ട്, കാരണം വേദദിവസത്തിന്റെ ആവശ്യം ഇല്ലാതെ വരുന്നത് കൊണ്ട്. എന്നാൽ ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളോട് എന്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നതിന് മുൻപേ ഞാൻ ഓർപ്പിക്കട്ടെ, എന്റെയും നിങ്ങളുടെയും കയ്യിലിരിക്കുന്ന ഈ വിശുദ്ധ തിരുവചനമുണ്ടല്ലോ, സാക്ഷാൽ സർവശക്തനായ ദൈവത്തിന്റെ അരുളപ്പാടാണെന്ന് ഇന്ന് രാത്രി വ്യക്തമായി ഞാൻ ഓർപ്പിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ദൈവം തമ്പുരാൻ ഡയറക്റ്റ് എഴുതിയ ഒരു അരുളപ്പാട് നിങ്ങളുടെയും എന്റെയും കയ്യിൽ കിട്ടിയെങ്കിൽ, അമീർ തന്നിരിക്കുന്ന ഒരു കൽപ്പന എന്റെയും നിങ്ങളുടെയും കയ്യിൽ ഉണ്ടെങ്കിൽ, നിങ്ങൾ അതിനെ ചുരുക്കി കൂട്ടി പോക്കറ്റിലിടത്തില്ല. കാരണം രാജാവിൽ നിന്ന് വരുന്ന ഒരു കൽപ്പനയാണിതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ബഹുമാനത്തോടുകൂടെ മാത്രമേ ആ കൽപ്പനയെ കാണുകയുള്ളൂ. അതുകൊണ്ട് വേദപുസ്തകത്തെ ആരാധിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, ആരാധനയ്ക്ക് യോഗ്യനായ പരിശുദ്ധനായ ദൈവത്തിന്റെ തന്റെ വിശുദ്ധ ജനത്തിന് വേണ്ടിയുള്ള അരുളപ്പാടാണ് വേദപുസ്തകം. ആ ബഹുമാനത്തോടുകൂടെ തന്നെ ഈ വേദപുസ്തകം നമ്മൾ കൊണ്ടു നടക്കണം. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ളവരെ, പരിശുദ്ധനായ ദൈവത്തിന്റെ ഹിതത്തെ വെളിപ്പെടുത്തുന്ന ഈ തിരുവചനം എന്റെ കയ്യിൽ കൊണ്ട് നടക്കാൻ എളിയവനായ എനിക്ക് സർവശക്തനായ ദൈവം ഭാഗ്യം തന്നനായ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. വിശുദ്ധ തിരുവചനം, പരിശുദ്ധനായ ദൈവത്തിന്റെ ദൈവഹിതത്തെ വെളിപ്പെടുത്തുന്ന ഈ വിശുദ്ധ തിരുവചനം എന്റെ ഭാഷയിൽ എനിക്ക് വായിക്കത്തക്ക നിലയിൽ, എനിക്ക് മനസ്സിലാകത്തക്ക നിലയിൽ, ഈ സ്വർഗീയ ഭാഷ എനിക്ക് പരിഭാഷപ്പെടുത്തി തന്ന ദൈവത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ ആഴ്ചയിലും നമ്മൾ ചെയ്യുന്നത് പോലെ വേദപുസ്തകം നമ്മൾ പഠിക്കുകയാണല്ലോ. വിശുദ്ധ വേദപുസ്തകം ഉള്ളവർ കരങ്ങളെ ഉയർത്തി ദൈവസ്ഥാനം വേദപുസ്തകം, വേദപുസ്തകം ഉൾപ്പെടെ ഒരു നിമിഷം ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ട്. പ്രൈസ് ദ ലോർഡ്. ഈ പരിശുദ്ധനായ ദൈവത്തിന്റെ ഈ വചനം നമ്മുടെ കയ്യിൽ സർവശക്തനായ ദൈവം തന്നതിനായി, നമ്മുടെ ഭാഷയിൽ വായിക്കത്തക്ക നിലയിൽ തന്നതിനായി, ദൈവഗീതം നമുക്ക് മനസ്സിലാക്കത്തക്ക നിലയിൽ തന്നതിനായി, നമുക്ക് ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം വിശുദ്ധ തിരുവചനത്തിനായി സ്തോത്രം ചെയ്യാം. യഹോവയുടെ അരുളപ്പാടിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, ഈ ദൈവഗീതം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നതിനാൽ പരിശുദ്ധനായ ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി വചനമനുസരിച്ച് ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാം ഡാനിയൽ മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു ഈ ബൈബിൾ സ്റ്റഡി ഇവിടെ അവസാനിപ്പിക്കുന്നു.
പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകൾ വണക്കാം. കർത്താവിന്റെ ദാസനിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട ആലോചന ഇന്ന് രാത്രിയിൽ ദൈവമായ കർത്താവ് നമുക്ക് നൽകിത്തന്നല്ലോ. രക്ഷയ്ക്ക് ജ്ഞാനിയാകുവാൻ മതിയായ തിരുവെഴുത്തുകൾ ഇന്ന് കർത്താവിന്റെ ദാസനിൽ കൂടെ കർത്താവ് നമുക്ക് തന്നുകൊണ്ടേയിരുന്നു. കേൾക്കപ്പെട്ട വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുവാൻ, പ്രായോഗികമായിട്ട് അത് വെളിപ്പെടുത്തുവാനായി നമ്മെ സമർപ്പിച്ചു നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം, 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 ദൈവത്തിന് സ്തോത്രം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ പുത്രൻ മുഖാന്തരം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായി, കൃപകൾക്കായി ഞങ്ങൾ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് ഈ ഓഡിറ്റോറിയത്തിൽ കടന്നു വരുവാനും അങ്ങയുടെ വചനത്തെ ഗ്രഹിപ്പാനും അങ്ങ് അനുവദിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. പരിശുദ്ധ കർത്താവെ, അങ്ങയുടെ വചനങ്ങളെ ഗ്രഹിപ്പാൻ ആമേൻ ഞങ്ങളെ സഹായിക്കുന്നല്ലോ. അങ്ങയുടെ എല്ലാ നടത്തിപ്പുകൾക്കായും ഞങ്ങൾ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. വചനത്തിന്റെ ആധികാരികത ആയതിന്റെ നിലയിൽ വെളിപ്പെടുത്തുവാൻ അങ്ങയുടെ ഭൃത്യനെ അങ്ങ് സഹായിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. പരിശുദ്ധ പിതാവെ, ഈ ദിവസങ്ങളിൽ ഈ സ്ഥലത്ത് നടക്കുന്ന ബൈബിൾ ക്ലാസ്സിൽ അങ്ങയുടെ അനുഗ്രഹം ധാരാളം ഉണ്ടാകണമേ. വചനത്തിന്റെ ശബ്ദം കേട്ട ആജ്ഞ അനുസരിക്കുന്നവരായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കപ്പെടുവാൻ അങ്ങയുടെ ജനത്തെ സഹായിക്കുമാറാകണമേ. അങ്ങയുടെ അരുളപ്പാടുകൾ അതായതിന്റെ നിലയിൽ ഗ്രഹിക്കുവാനും അതിന് ആമേൻ പറയുവാനും ഞങ്ങളെല്ലാം സഹായിക്കണമേ. കർത്താവെ, മഹിമ കണ്ട സാക്ഷികളായ അങ്ങയുടെ ഭൃത്യന്മാർ ആയതിന്റെ ആധികാരികതയിൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വചനത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ അരുളപ്പാടുകൾക്കായിട്ട് സ്തോത്രം. അതൊരിക്കലും ആമേൻ തള്ളിക്കളയാതെ ആയുധനെ ഏറ്റെടുത്തുകൊണ്ട് ഓരോ ദിവസവും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഇന്നിവിടെ കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തെ ധാരാളം അനുഗ്രഹിക്കണമേ. ശാരീരികമായിട്ട്, മാനസികമായിട്ട്, ആത്മീയമായിട്ട്, ആമീൻ, സാമ്പത്തികമായിട്ട് ആരെങ്കിലും ക്ഷീണാവസ്ഥയിലായിരിക്കുന്നെങ്കിൽ പരിശുദ്ധ കർത്താവെ അവരുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി അങ്ങ് തൊടുമാറാകണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയുടെ ജനത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്ന പിതാവേ, അങ്ങയുടെ കൃപ പകർന്ന് സഹായിക്കുമാറാകണമേ. എല്ലാം നന്മയ്ക്കാക്കി തീർക്കണമേ. മഹത്വം അങ്ങയ്ക്ക്. ക്രിസ്തുയേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം പിതാവേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി കാലം കർത്താവിന്റെ ദാസനെ കർത്താവ് കരങ്ങളിലെടുത്ത് നമുക്ക് ആവശ്യമായിരുന്ന വചനത്തെ നൽകിയതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ മേച്ചിൽ പുറത്ത് ദൈവത്തിന്റെ ആട്ടിൻകൂട്ടങ്ങളെ കർത്താവ് കൊണ്ടുവന്നതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും, പ്രാർത്ഥിച്ച വിഷയങ്ങളോട്, വചന പഠനത്തിനായി വന്ന പ്രിയപ്പെട്ടവരോടുകൂടെ, വചനം പഠിപ്പിച്ച കർത്തൃദാസനോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രി ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. പ്രൈസ് ദി ലോർഡ്.